ദൈവത്തിന്റെ മഹത്വം. ഇന്ന് ഏപ്രിൽ മാസം 26-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമ ഭാഗത്തു നിന്നും 2 ശമൂവേൽ 15:16 വായിക്കുന്നു. അനന്തരം അബ്ശാലോം ഒരു രഥത്തെയും കുതിരകളെയും തന്റെ മുമ്പിൽ ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. അബ്ശാലോം അധികാലത്ത് എഴുന്നേറ്റ് പടിവാതിൽക്കൽ വഴിയരികെ നിൽക്കും. ആരെങ്കിലും വ്യവഹാരമുണ്ടായിട്ട് രാജാവിന്റെ അടുക്കൽ വിസ്താരത്തിനായി വരുമ്പോൾ അബ്ശാലോം അവനെ വിളിച്ച് നീ ഏത് പട്ടണക്കാരൻ എന്ന് ചോദിക്കും. അടിയൻ ഇസ്രയേലിൽ ഇന്ന ഗോത്രക്കാരൻ എന്ന് അവൻ പറയുമ്പോൾ അബ്ശാലോം അവനോട് നിന്റെ കാര്യം ന്യായവും നേരുമുള്ളത്, എങ്കിലും നിന്റെ കാര്യം കേൾപ്പാൻ രാജാവ് ആരെയും കൽപ്പിച്ചാക്കിയിട്ടില്ലല്ലോ എന്ന് പറയും. ആ വഴക്കും വ്യവഹാരവും ഉള്ളവരൊക്കെയും എന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം എന്നെ രാജ്യത്ത് ന്യായാധിപനാക്കിയെങ്കിൽ കൊള്ളായിരുന്നു എന്നും അബ്ശാലോം പറയും. ആരെങ്കിലും അവനെ നമസ്കരിപ്പാൻ അടുത്തു ചെന്നാൽ അവൻ കൈനീട്ടി അവനെ പിടിച്ച് ചുംബനം ചെയ്യും. രാജാവിന്റെ അടുക്കൽ ന്യായവിസ്താരത്തിന് വരുന്ന എല്ലാ ഇസ്രയേലിനോടും അബ്ശാലോം ഇവണ്ണം തന്നെ ചെയ്തു. അങ്ങനെ അബ്ശാലോം ഇസ്രയേലരുടെ ഹൃദയം വശീകരിച്ചു കളഞ്ഞു. 4 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്ശാലോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ യഹോവയ്ക്ക് നേർന്ന ഒരു നേർച്ച ഹെബ്രോനിൽ ചെന്ന് കഴിപ്പാൻ അനുവാദം തരയണമേ. യഹോവ എന്നെ യെരുശലേമിലേക്ക് മടക്കി വരുത്തിയാൽ യഹോവയ്ക്കൊരു ആരാധന കഴിക്കുമെന്ന് അടിയൻ അരാമിലെ യശൂരിൽ പാർത്തകാലം ഒരു നേർച്ച നേർന്നിരുന്നു. രാജാവ് അവനോട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ഹെബ്രോനിലേക്ക് പോയി. എന്നാൽ അബ്ശാലോം ഇസ്രയേൽ ഗോത്രങ്ങളിൽ എല്ലായിടവും ചാരന്മാരെ അയച്ചു. നിങ്ങൾ കാഹളനാദം കേൾക്കുമ്പോൾ അബ്ശാലോം ഹെബ്രോനിൽ രാജാവായിരിക്കുന്നു എന്ന് വിളിച്ചു പറവിനെന്ന് പറയിച്ചിരുന്നു. അബ്ശാലോമിനോടുകൂടെ യെരൂശലേമിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരായി 200 പേർ പോയിരുന്നു. അവർ ഒന്നും അറിയാതെ തങ്ങളുടെ പരമാർത്ഥതയിലായിരുന്നു പോയത്. അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രിയായ അഹീതോഫേൽ എന്ന ഗീലോനിനെയും അവന്റെ പട്ടണമായ ഗീലോനിൽ നിന്ന് ആളയിച്ചു വരുത്തി. ഇങ്ങനെ ജനം നിത്യം അബ്ശാലോമിന്റെ അടുക്കൽ വന്നുകൂടുകയാൽ കൂട്ടുകെട്ടിന് ബലമേറി വന്നു. അനന്തരം ഒരു ദൂതൻ ദാവീദിന്റെ അടുക്കൽ വന്നു, ഇസ്രയേലിയരുടെ ഹൃദയം അബ്ശാലോമിനോട് യോജിച്ചുപോയി എന്നറിയിച്ചു. അപ്പോൾ ദാവീദ് യെരൂശലേമിൽ തന്നോടുകൂടെയുള്ള സകല ഭൃത്യന്മാരോടും, നാം എഴുന്നേറ്റ് ഓടിപ്പോക, അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്ശാലോമിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകുകയില്ല. അവൻ പെട്ടെന്ന് വന്ന് നമ്മെ പിടിച്ച് നമുക്ക് അനർത്ഥം വരുത്തുകയും പട്ടണത്തെ വാളിന്റെ വായ്ത്തലയാൽ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് ക്ഷണത്തിൽ പുറപ്പെടുവിൻ എന്ന് പറഞ്ഞു. രാജഭൃത്യന്മാർ രാജാവിനോട്, യജമാനനായ രാജാവിന്റെ ഹിതമൊക്കെയും അടിയങ്ങൾക്ക് സമ്മതം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് പുറപ്പെട്ടു. അവന്റെ ഗ്രഹമൊക്കെയും അവനെ പിഞ്ചെന്നു. എന്നാൽ രാജധാനി സൂക്ഷിപ്പാൻ രാജാവ് 10 വെപ്പാട്ടികളെ താമസിപ്പിച്ചിരുന്നു. ഇങ്ങനെ രാജാവ് പുറപ്പെട്ടു. ജനമൊക്കെ പിന്നാലെ ചെന്നു. അവർ ബേത്ത് മെർഹാക്കിൽ നിന്നു. അവന്റെ സകല ഭൃത്യന്മാരും അവന്റെ അരികത്തുകൂടി കടന്നുപോയി. എല്ലാ ക്രയത്തിലും എല്ലാ പ്ലേത്തിലും അവനോടുകൂടെ ഗത്തിൽ നിന്ന് പോന്നിരുന്ന 600 പേരായ എല്ലാ ഗിത്തിരും രാജാവിന് മുമ്പാകെ കടന്നുപോയി. രാജാവ് ഗിത്തിനായി ഇത്തായിയോട് പറഞ്ഞത് എന്തെന്നാൽ, നീയും ഞങ്ങളോടുകൂടെ വരുന്നത് എന്തിന്? നീ മടങ്ങിച്ചെന്ന് രാജാവിനോടുകൂടെ പാർക്ക. നീ പരദേശിയും സ്വദേശ ഭ്രഷ്ടനുമല്ലോ. നിന്റെ സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊള്ളുക. നീ ഇന്നലെ വന്നതേയുള്ളൂ. ഇന്ന് ഞാൻ നിന്നെ ഞങ്ങളോടുകൂടെ അലഞ്ഞു നടക്കുമാറാക്കുമോ? ഞാൻ തരം കാണുന്നിടത്തേക്ക് പോകുന്നു. നീ നിന്റെ സഹോദരന്മാരെയും കൂട്ടി മടങ്ങിപ്പോക. ദയയും വിശ്വസ്തതയും നിന്നോടുകൂടെ ഇരിക്കട്ടെ. അതിന് ഇത്തായി രാജാവിനോട്, യഹോവയാണ് യജമാനനായ രാജാവാണ്. യജമാനനായ രാജാവ് എവിടെ ഇരിക്കുന്നുവോ അവിടെ തന്നെ മരണമോ ജീവനോ എന്തു വന്നാലും അടിയനും ഇരിക്കും എന്ന് പറഞ്ഞു. ദാവീദ് ഇത്തായിയോട്, നീ കൂടെ പോരുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗിത്തിനായ ഇത്തായിയും അവന്റെ ആളുകളും അവനോട് കൂടെയുള്ള കുഞ്ഞുകുട്ടികളും എല്ലാം കടന്നുപോയി. ദേശത്തൊക്കെയും വലിയ കരച്ചിലായി. ജനമെല്ലാം കടന്നുപോയി. രാജാവും കിദ്രോൻ തോട് കടന്നു. ജനമൊക്കെയും മരുഭൂമിയിലേക്കുള്ള വഴിക്ക് പോയി. സാദോക്കും അവനോടുകൂടെ ദൈവത്തിന്റെ നിയമപ്പെട്ടകം ചുമന്നുകൊണ്ട് എല്ലാ ലേവരും വന്നു. അവർ ദൈവത്തിന്റെ പെട്ടകം താഴെ വെച്ചു. ജനമൊക്കെയും പട്ടണത്തിൽ നിന്ന് കടന്നു തീരും വരെ അബ്യാഥാർ മല കയറി ചെന്നു. രാജാവ് സാദോക്കിനോട്, നീ ദൈവത്തിന്റെ പെട്ടകം പട്ടണത്തിലേക്ക് തിരികെ കൊണ്ടുപോകാം. യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും. ഇതും തിരുനിവാസവും കാണുവാൻ എനിക്ക് ഇടയാകും. അല്ല, എനിക്ക് നിന്നിൽ പ്രസാദമില്ല എന്ന് അവൻ കൽപ്പിക്കുന്നെങ്കിൽ ഇതാ ഞാൻ ഒരുക്കം. അവൻ തനിക്ക് ഹിതമാകും വണ്ണം എന്നോട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. രാജാവ് പിന്നെയും പുരോഹിതനായ സാദോക്കിനോട്, ദർശക, നീ സമാധാനത്തോടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോകാം. നിങ്ങളുടെ 2 പുത്രന്മാർ, നിന്റെ മകൻ അഹീമാസും അബ്യാഥാരിന്റെ മകൻ യോനാഥാനും നിങ്ങളോട് കൂടെയുണ്ടല്ലോ. എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് സൂക്ഷ്മ വർത്തമാനം കിട്ടും വരെ ഞാൻ മരുഭൂമിയിലേക്കുള്ള കടവിങ്ങൽ താമസിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സാദോക്കും അബ്യാഥാരും ദൈവത്തിന്റെ പെട്ടകം എരുശലേമിലേക്ക് തിരികെ കൊണ്ടുപോയി അവിടെ താമസിച്ചു. ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞുകൊണ്ട് കയറി ചെന്നു. അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീതോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവേ അഹീതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് മലമുകളിൽ ദൈവത്തെ ആരാധിച്ചുവെന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അർഹ്യനായ ഹൂശായി അങ്കി കീറിയും തലയിൽ മണ്ണുവാരിയിട്ടും കൊണ്ട് അവനെതിരെ വരുന്നത് കണ്ടു. അവനോട് ദാവീദ് പറഞ്ഞത്, നീ എന്നോടുകൂടെ പോന്നാൽ എനിക്ക് ഭാരമായിരിക്കും, എന്നാൽ നീ പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അബ്ശാലോമിനോട് രാജാവേ, ഞാൻ നിന്റെ ദാസനായിരുന്നു കൊള്ളാം, ഞാൻ ഇതുവരെ നിന്റെ അപ്പന്റെ ദാസനായിരുന്നതുപോലെ ഇപ്പോൾ നിന്റെ ദാസനായിരിക്കാം എന്ന് പറഞ്ഞാൽ നിനക്ക് അഹീതോഫേലിന്റെ ആലോചനയെ വ്യർത്ഥമാക്കുവാൻ കഴിയും. അവിടെ നിന്നോടുകൂടെ പുരോഹിതന്മാരായ സാദോക്കും അബ്യാഥാരുമുണ്ട്. അതുകൊണ്ട് രാജധാനിയിൽ നിന്ന് കേൾക്കുന്ന വർത്തമാനമൊക്കെയും നീ പുരോഹിതന്മാരായ സാദോക്കിനെയും അബ്യാഥാരിനെയും അറിയിക്കണം. അവിടെ അവരോടുകൂടെ അവരുടെ രണ്ട് പുത്രന്മാർ സാദോക്കിന്റെ മകൻ അഹീമാസും അബ്യാഥാരിന്റെ മകൻ യോനാഥാനുമുണ്ട്. നിങ്ങൾ കേൾക്കുന്ന വർത്തമാനമൊക്കെയും അവർ മുഖാന്തരം എന്നെ അറിയിപ്പിൻ. അങ്ങനെ ദാവീദിന്റെ സ്നേഹിതനായ ഹൂശായി പട്ടണത്തിൽ ചെന്നു. അബ്ശാലോമും യെരൂശലേമിൽ എത്തി. ദാവീദ് മലമുകൾ കടന്ന് കുറെ അപ്പുറം ചെന്നപ്പോൾ മെഫീബോശത്തിന്റെ ഭൃത്യനായ സീബ കോപ്പിട്ട രണ്ട് കഴുതയുമായി എതിരെ വരുന്നത് കണ്ടു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്കമുന്തിരിക്കുലയും 100 അത്തിയടയും 1 തുരുത്തി വീഞ്ഞും കയറ്റിയിരുന്നു. രാജാവ് സീബയോട് ഇത് എന്തിനെ എന്ന് ചോദിച്ചു. അതിന് സീബ, കഴുതകൾ രാജാവിന്റെ കുടുംബക്കാർക്ക് കയറുവാനും അപ്പവും പഴവും ബാല്യക്കാർക്ക് തിന്മാനും വീഞ്ഞ് മരുഭൂമിയിൽ ക്ഷീണിച്ചവർക്ക് കുടിപ്പാനും തന്നെ എന്ന് പറഞ്ഞു. നിന്റെ യജമാനന്റെ മകൻ എവിടെ എന്ന് രാജാവ് ചോദിച്ചതിന് സീബ രാജാവിനോട്, അവൻ യെരൂശലേമിൽ പാർക്കുന്നു. ഇസ്രയേൽ ഗ്രഹം എന്റെ അപ്പന്റെ രാജ്യത്വം ഇന്ന് എനിക്ക് തിരികെ തരുമെന്ന് അവൻ പറയുന്നു എന്നു പറഞ്ഞു. രാജാവ് സീബയോട്, ഇതാ മെഫീബോശത്തിനുള്ളതൊക്കെയും നിനക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. അതിന് സീബ, യജമാനനായ രാജാവെ, ഞാൻ നമസ്കരിക്കുന്നു, തിരുമുമ്പിൽ എനിക്ക് ദയ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ബഹൂരീമിൽ എത്തിയപ്പോൾ ശൗലിന്റെ കുലത്തിൽ ഗേരയുടെ മകൻ ഷിമയി എന്നു പേരുള്ള ഒരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. അവൻ ദാവീദിനെയും രാജഭൃത്യന്മാരെയൊക്കെയും കല്ലുവാരിയെറിഞ്ഞു. ജനവും വീരന്മാരുമെല്ലാം ഇടത്തും വലത്തുമായി നടക്കുകയായിരുന്നു. ഷിമയി ശപിച്ചുകൊണ്ട് ഇവണ്ണം പറഞ്ഞു, രക്തപാതക നീച, പോ പോ, ശൗൽ ഗ്രഹത്തിന്റെ രക്തം യഹോവ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു. അവന് പകരമല്ലോ നീ രാജാവായത്. യഹോവ രാജ്യത്വം നിന്റെ മകനായ അബ്ശാലോമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ രക്തപാതകനായിരിക്കാൽ ഇപ്പോൾ ഇതാ നിന്റെ ദോഷത്തിന്റെ ഫലം നിനക്ക് വന്നു ഭവിച്ചിരിക്കുന്നു. അപ്പോൾ സെരൂയയുടെ മകനായ അബിശായി രാജാവിനോട്, ഈ ചത്ത നായി എന്റെ യജമാനനായ രാജാവിനെ ശപിക്കുന്നത് എന്ത്? ഞാൻ ചെന്ന് അവന്റെ തല വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞു. അതിന് രാജാവ്, സെരൂയയുടെ പുത്രന്മാരെ, എനിക്കും നിങ്ങൾക്കും തമ്മിലെന്ത്? അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്ക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് എന്ന് ആൾ ചോദിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബിശായിയോടും തന്റെ സകല ഭൃത്യന്മാരോടും പറഞ്ഞത്, എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട മകൻ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നുവെങ്കിൽ ഈ ബെന്യാമീനും ചെയ്യുന്നത് ആശ്ചര്യമോ? അവനെ വിടുവിൻ, അവൻ ശപിക്കട്ടെ, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ഇങ്ങനെ ദാവീദും അവന്റെ ആളുകളും വഴി നടന്നു പോകുമ്പോൾ ഷിമയും മലഞ്ചരിവിൽ കൂടി അടുത്തു നടന്നു. നടന്നുകൊണ്ട് ശപിക്കുകയും കല്ലും പൂഴിയും വാരി അവനെ എറിയുകയും ചെയ്തു. രാജാവും കൂടെയുള്ള സകല ജനവും ക്ഷീണിച്ചവരായി എത്തി അവിടെ ആശ്വസിച്ചു. എന്നാൽ അബ്ശാലോമും ഇസ്രായേലരായ ജനമൊക്കെയും അഹീതോഫേലുമായി യെരൂശലേമിലെത്തി. ദാവീദിന്റെ സ്നേഹിതൻ അർഹ്യനായ ഹൂശായി അബ്ശാലോമിന്റെ അടുക്കൽ വന്നിട്ട് അബ്ശാലോമിനോട്, രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ശാലോം ഹൂശായിയോട്, ഇതാകുന്നുവോ നിന്റെ സ്നേഹിതനോട് നിനക്കുള്ള സ്നേഹം? സ്നേഹിതനോടുകൂടെ പോകാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് ഹൂശായി അബ്ശാലോമിനോട്, അങ്ങനെയല്ല, യഹോവയും ഈ ജനവും ഇസ്രയേലരൊക്കെയും ആരെ തെരഞ്ഞെടുക്കുന്നുവോ അവനുള്ളവനാകുന്നു ഞാൻ, അവന്റെ പക്ഷത്തിൽ ഞാൻ ഇരിക്കും. ഞാൻ ആരെയാകുന്നു സേവിക്കേണ്ടത്? അവന്റെ മകനെ അല്ലയോ? ഞാൻ നിന്റെ അപ്പനെ സേവിച്ചതുപോലെ നിന്നെയും സേവിക്കുമെന്ന് പറഞ്ഞു. അനന്തരം അബ്ശാലോം അഹീതെഫെലിനോട്, നാം ചെയ്യേണ്ടത് എന്ത് എന്ന് നിങ്ങൾ ആലോചിച്ചു പറവിൻ എന്ന് പറഞ്ഞു. അഹീതോഫേൽ അബ്ശാലോമിനോട്, രാജധാനി സൂക്ഷിപ്പാൻ നിന്റെ അപ്പൻ പാർപ്പിച്ചിട്ടുള്ള അവന്റെ വെപ്പാട്ടുകളുടെ അടുക്കൽ നീ ചെല്ലുക. എന്നാൽ നീ നിന്റെ അപ്പന് നിന്നെ തന്നെ വെറുപ്പാക്കിയെന്ന് എല്ലാ ഇസ്രായേലും കേൾക്കും. നിന്നോട് കൂടെയുള്ളവർ ഒക്കെയും ധൈര്യപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അബ്ശാലോമിന് വെൺമാടത്തിന്മേൽ ഒരു കൂടാരം അടിച്ചു. അവിടെ അബ്ശാലോം എല്ലാ ഇസ്രായേലും കാണെ തന്റെ അപ്പന്റെ വെപ്പാട്ടികളുടെ അടുക്കൽ ചെന്നു. അക്കാലത്ത് അഹീതോഫേൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെയായിരുന്നു. ദാവീദിനും അബ്ശാലോമിനും അഹീതോഫേലിന്റെ ആലോചനയെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ഇന്നത്തെ പുതിയ നിയമ വായനാഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 20:27-47 വാക്യങ്ങൾ. പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സദൂക്കരിൽ ചിലർ അടുത്തുവന്ന് അവനോട് ചോദിച്ചത്, ഗുരു, ഒരുത്തന്റെ സഹോദരൻ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചുപോയാൽ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ പരിഗ്രഹിച്ച് സഹോദരന് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ എഴുതിയിരിക്കുന്നു. എന്നാൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ ഒന്നാമത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് മക്കളില്ലാതെ മരിച്ചുപോയി. രണ്ടാമത്തവനും മൂന്നാമത്തവനും അവളെ പരിഗ്രഹിച്ചു. അവണ്ണം 7 ചെയ്തു മക്കളില്ലാതെ മരിച്ചുപോയി. ഒടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ഏവന് ഭാര്യയാകും. 7 ഭാര്യയായിരുന്നുവല്ലോ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. അവർക്ക് ഇനി മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുത്ഥാന പുത്രന്മാരാകിയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആകുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതോ മോശയും ഉൾപ്പടർപ്പ് ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് പറയുന്നതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. അതിന് ചില ശാസ്ത്രിമാർ, ഗുരു, നീ പറഞ്ഞത് ശരി എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവനോട് ഒന്നും ചോദിപ്പാൻ അവർ തുനിഞ്ഞതുമില്ല. എന്നാൽ അവൻ അവരോട്, ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന് പറയുന്നത് എങ്ങനെ? കർത്താവ് എന്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എന്നെ വലത്തുഭാഗത്തിരിക്ക എന്ന് അരുളി ചെയ്തു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് തന്നെ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ അവന്റെ പുത്രൻ ആകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ ജനമൊക്കെയും കേൾക്കെ അവൻ തന്റെ ശിഷ്യന്മാരോട്, നിലയങ്കികളോടെ നടപ്പാൻ ഇച്ഛിക്കുകയും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും പ്രിയപ്പെടുകയും ചെയ്യുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളു. അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരും.
ലൂക്കോസിന്റെ സുവിശേഷം 20:38 വാക്യം ഇങ്ങനെ നാം വായിച്ചു. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. വളരെ ആഴമേറിയ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക വേദഭാഗമാണ് ഇന്ന് നാം വായിച്ച ഈ പുതിയ നിയമഭാഗത്തുള്ളത്. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ഭാവി എന്താകും, നിത്യത എന്താകും, മരണശേഷം എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ മനുഷ്യന് നൽകുന്ന ഭാഗങ്ങൾ, കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമായിട്ട് ഇതിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 20:27 വാക്യം മുതൽ വായിക്കുമ്പോൾ, പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യരിൽ ചിലർ യേശുവിന്റെ അടുത്ത് വന്ന് അവനോട് ചോദിക്കുന്ന ചോദ്യവും അതിന് കർത്താവ് പറയുന്ന മറുപടിയും അതിനുശേഷം അവരുടെ പ്രതികരണം, ഒന്നും പറയുവാൻ കഴിയാത്ത തരത്തിൽ അവര് നിശബ്ദരാകുന്ന ആ ഒരു പ്രത്യേക സാഹചര്യം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. ഇവിടുത്തെ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇവരെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ യേശുവിനെ കൊടുക്കണമെന്നോ കൊല്ലണമെന്നോ ഒന്നും അവർക്ക് ചിന്തയില്ല. യേശു ഈ വിഷയം സംസാരിക്കുമ്പോൾ മറുപടി പറയുവാൻ കഴിയാതെ സ്തബ്ധനായി പോകുമെന്നും അതിൽ കൂടെ അവരുടെ ഉപദേശം സ്ഥാപിക്കുവാൻ കഴിയുമെന്നും അവർക്ക് മറ്റുള്ളവരുടെ മുമ്പാകെ മിടുക്കന്മാരായി കാണുവാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത മാത്രമാണ് അവർക്കുണ്ടായിരുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കുവാൻ. ആ വിധത്തിലാണ് അവർ ആ ചോദ്യം രൂപീകരിക്കുന്നതും ചോദിക്കുന്നതും. ഇവിടെ ഒരു മണവാട്ടി, ഏഴ് സഹോദരന്മാർ, ഇവരിൽ ആർക്ക് ഇവൾ പുനരുത്ഥാനത്തിൽ ഭാര്യയാകും എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. വിവാഹം കഴിച്ചവർ ഓരോരുത്തരായി മരിച്ചു പോകുന്നു സഹോദരന്മാർ. അവസാനം പുനരുത്ഥാനം എന്നൊന്നുണ്ടെങ്കിൽ ഈ സഹോദരന്മാരിൽ ഏവന് അവൾ ഭാര്യയാകും, ഏഴുപേർക്കും ഭാര്യയായിരുന്നല്ലോ എന്ന് അവനോട് പറയും. യേശു അതിന് പറയുന്ന മറുപടി, ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു, എങ്കിലും ആ ലോകത്തിന് മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. ഇത് 35-ാം വാക്യത്തിലാണ് നാം വായിക്കുന്നത്. യേശു പ്രത്യേകം പറയുന്ന കാര്യം, സദൂക്കരുടെ ചോദ്യം കേവലം ഈ ലോകത്തിന്റെ ചിന്തകൾ കൊണ്ട് മാത്രമുള്ളതാണ്. മരണത്തിനും അപ്പുറത്ത് ഉള്ള ആ ജീവിതത്തെ കുറിച്ച്, ഈ ലോകത്തിലെ മരണത്തിനപ്പുറത്തുള്ള നിത്യതയെക്കുറിച്ച്, അതിന്മേൽ അധികാരമുള്ള ഒരു ദൈവത്തെ, അതിനെക്കുറിച്ച് അറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിൽ നിന്നാണ് ഇവർ സംസാരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയി. ഈ ലോകത്തിൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും, വിവാഹം നടക്കും, വിവാഹത്തിന് കൊടുക്കും, അങ്ങനെയൊക്കെ പോകുന്നു. എന്നാൽ അതിനുശേഷം വരുവാനുള്ള ആ ലോകത്ത് പുനരുത്ഥാനത്തിനും യോഗ്യരായാൽ അങ്ങനെയുള്ളവർക്ക് വിവാഹം കഴിക്കുകയോ വിവാഹത്തിന് കൊടുക്കപ്പെടുകയോ ചെയ്യുന്ന ഒരവസ്ഥയല്ല. അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല എന്ന് യേശു പറയുന്നു. പുനരുത്ഥാനത്തിന്റെ അവസ്ഥ, പുനരുത്ഥാനത്തിന് ശേഷമുള്ള പ്രത്യേക അവസ്ഥയെക്കുറിച്ച് യേശു പറയുകയാണ്. അവർ പുനരുത്ഥാന പുത്രന്മാരാകിയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. പുനരുത്ഥാന പുത്രന്മാർ, ദൈവപുത്രന്മാർ, ഈ രണ്ട് വിളികൾ നമുക്ക് പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കുവാൻ കഴിയും. അതിനുശേഷമാണ് യേശു 37-ാം വാക്യത്തിൽ പറയുന്നത്, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതോ മോശയും മുൾപ്പിടർപ്പ് ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവം എന്ന് പറയുന്നതിനാൽ സൂചിപ്പിക്കുന്നു. യേശു അത് പ്രത്യേകം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സദൂക്കിയരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിച്ചത് അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചിരുന്നത്, മോശ ഒരിക്കലും പുനരുത്ഥാനത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടേയില്ല, പുനരുത്ഥാനമുണ്ടെന്ന് ചിന്തിച്ചിരുന്നില്ല എന്നാണ് ഈ സദൂക്കിയർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഈ മോശയോട് തന്നെ ബന്ധപ്പെടുത്തി തന്നെ മുൾപ്പടർപ്പിലെ ആ എക്സ്പീരിയൻസ് എടുത്തു പറഞ്ഞുകൊണ്ട് യേശു പറയുന്നു, അവനവിടെ കേട്ട, മോശ കേട്ട ശബ്ദം പറഞ്ഞത് ഇങ്ങനെയാണ്, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും. ഇത് പറയുമ്പോൾ അബ്രഹാം ജീവിച്ചിരിപ്പില്ല, ഇസഹാക്ക് ജീവിച്ചിരിപ്പില്ല, യാക്കോബ് ജീവിച്ചിരിപ്പില്ല, എന്നാൽ അപ്പോഴും അവരുടെ പേര് പറഞ്ഞ് ഞാൻ അവരുടെ ദൈവമാണെന്ന് പറയുമ്പോൾ, ദൈവം പറയുമ്പോൾ അത് ദൈവത്തിന് അവരിൽ നിന്നും ജീവിക്കുന്നത് പോലെ അവരിപ്പോഴും അവൈലബിൾ ആണെന്നുള്ള ഒരു പ്രത്യേക ആ ശബ്ദത്തോടെ, ആ ധ്വനിയോടെ മോശയോട് പറയുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അതാണ് യേശു ഇവിടെ സദൂക്കിയരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതിനുശേഷമാണ് 38-ാം വാക്യം പറയുന്നത്, ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ, എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. ഒരുവൻ ക്രിസ്തുവിൽ മരിച്ചു കഴിഞ്ഞാൽ, വചനം നമ്മെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്ന കാര്യം, അവൻ നിത്യതയ്ക്ക് യോഗ്യനായി പുനരുത്ഥാന ശരീരം പ്രാപിച്ച് അവന് പ്രത്യേക ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ അരുമനാഥനോടുകൂടെ നിത്യമായി വാഴുവാനുള്ളവരാണ്. അങ്ങനെയെങ്കിൽ അവരെ പുനരുത്ഥാന പുത്രന്മാരെന്നും ദൈവമക്കളെന്നും ദൈവപുത്രന്മാരെന്നും വിളിക്കുവാനിടയായിത്തീരുന്നു. എബ്രായ ലേഖനത്തിലും അതുതന്നെ നാം കാണുന്നുണ്ടല്ലോ. 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക പറയുമ്പോൾ, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു, ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ മടി കാണിക്കുന്നില്ല, അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ എന്ന് അവിടെ പറയുന്നുണ്ട്. എന്നിട്ടാണ് അബ്രഹാം മുതൽ ഉള്ള വിശ്വാസ വീരന്മാരുടെ പട്ടിക പറയുന്നത്. ഇവരെല്ലാം വിശ്വാസത്തോടെ കാത്തിരുന്നുവെങ്കിലും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം പുതിയ നിയമസഭയെ ഓർത്തുകൊണ്ട്, നമ്മെ ഓരോരുത്തരെയും ഓർത്തുകൊണ്ട്, നമുക്കായി നമ്മെ മുൻകരുതി അവർക്ക് വേണ്ടി ആ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് പ്രവേശിക്കുവാൻ, അതുവരെ അവർ കാംക്ഷിച്ചതിനെ അതിലേക്ക് കടക്കുവാൻ കഴിയാതെ നമുക്ക് അതിൽ നിന്നും മേൽത്തരമായ ആ അവകാശം നമുക്ക് നൽകുവാൻ ദൈവത്തിന് ഇഷ്ടമായി എന്നാണ് അവിടെ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്. ദൈവമക്കളെ, ഇത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവ് പറയുന്നത് നമ്മുടെ ജീവിതകാലത്ത് ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്, എന്നാൽ നിത്യമായ ഒരു ജീവിതം കാത്തിരിക്കുന്നതേയുള്ളൂ, വരുവാനുള്ളതേയുള്ളൂ. സദൂക്കരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ ചിന്താഗതി, അവരുടെ അഭിപ്രായം അവർ നേരെ കർത്താവിനോട് പറഞ്ഞു. അവർക്ക് പുനരുത്ഥാനത്തിൽ വലിയ വിശ്വാസമില്ല, അവർക്ക് അംഗീകരിക്കുവാൻ, അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ആ നിലയിൽ അവർ യേശുവിനോട് ചോദ്യം ചോദിക്കുന്നു. എന്നാൽ നാമൊക്കെയും ജീവിക്കുന്ന സാഹചര്യത്തിൽ, ഇന്നത്തെ നമ്മുടെ ജീവിത സമയങ്ങളിൽ ചിന്തിച്ചു നോക്കുക, നാം എപ്പോഴെങ്കിലും ഈ ലോകത്തിലെ ജീവിതത്തിനു ശേഷം നിത്യമായ ഒരു ജീവിതവും ഒരു പുനരുത്ഥാനവും ഒരു ഒരു നിത്യതയും ഉണ്ടെന്നുള്ള ചിന്ത നമ്മെ എപ്പോഴെങ്കിലും ഭരിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതാശ്രമയങ്ങളിൽ ഇവിടം കൊണ്ടെല്ലാം കഴിഞ്ഞു തീരുന്ന ഒരവസ്ഥയിലല്ല, അതിനുശേഷമുള്ള പുനരുത്ഥാനത്തിന്റെ അതിൽ വിജയിക്കുന്ന അവസ്ഥയിൽ ദൈവം നോക്കുമ്പോൾ വിജയിച്ച പുനരുത്ഥാനത്തിൽ ഇനി ഒരിക്കലും മരണമില്ലാത്ത അവസ്ഥയിലേക്ക് ആ വരുന്ന ദൈവമക്കളുടെ അവസ്ഥയിലായി തീരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് നാം ജീവിക്കുന്ന ജീവിത സമയങ്ങളിൽ അതിനുള്ള ക്രമീകരണം ചെയ്തേ മതിയാകുകയുള്ളൂ. അതിനനുസരിച്ചാണ് നിത്യത ക്രമീകരിക്കപ്പെടുന്നതെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ ജീവിതാശ്രമയങ്ങളിൽ നമുക്ക് ദൈവം ഒരുക്കിയ വലിയ പദവി നിത്യത, ആ വലിയ സന്തോഷത്തിൽ കടക്കുവാനിടയാകേണ്ടതിനായി ഒരുക്കത്തോടെ ജാഗ്രതയോടെ പ്രവർത്തിക്കാം. ഉപദേശ പിശകുകൾ വിട്ട് വലഞ്ഞു പോകാതെ നിത്യതയ്ക്ക് വേണ്ടി ഭാവി പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ.